2019 നവംബർ 14 വ്യാഴാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ MV പ്രസാദ് എഴുതിയ ലേഖനം. ഇന്ന് പ്രമേഹ ദിനം. പ്രമേഹമുക്തമാകണം കേരളം. ആരോഗ്യ സൂചികകളിൽ ദേശീയ ശരാശരിയിൽ മുന്നിലുള്ള കേരളത്തിന് ഭൂഷണമല്ല പ്രമേഹത്തിന്റെ തലസ്ഥാനമെന്ന വിളിപ്പേര്. പ്രമേഹം ജീവിതശൈലി രോഗമെങ്കിൽ മാറ്റം വേണ്ടത് ഭക്ഷണരീതികൾ ഉൾപ്പെടെയുള്ള ജീവിതശൈലിക്കല്ലേ? അല്ലാതെ മരുന്നുകളുടെ കമ്പനിയും ഇൻസുലിന്റെ ബ്രാൻഡും ശരീരത്തിലേക്ക് അത് കുത്തുന്ന സ്ഥലവും മാറിയാൽ മതിയോ? രാജ്യം ചന്ദ്രയാനിലെത്തിയെങ്കിലും പ്രമേഹത്തെക്കുറിച്ച് പണ്ടത്തെ അറിവുകൾ തന്നെ ഇന്നും അതാകട്ടെ പലതും അബദ്ധങ്ങളുമാണ്. പ്രമേഹമുണ്ടെന്നറിഞ്ഞാൽ സ്വീകരിക്കുന്ന പതിവുകൾക്ക് ഇപ്പോഴും മാറ്റമില്ല. മധുരം ഉപേക്ഷിക്കുക, അത്താഴം ഗോതമ്പാക്കുക, രാവിലെ നടത്തം പതിവാക്കുക, മുത്താറി, റവ, പാവയ്ക്ക ജ്യൂസ് തുടങ്ങിയ ഓരോരോ പ്രതിവിധികൾ പരീക്ഷിക്കുക, മരുന്ന്, പിന്നെ ഇൻസുലിൻ, ഇത് മതിയോ? ശരിയായ ചികിത്സാ കാരണങ്ങളിലേക്കല്ലേ എത്തേണ്ടത്? നമുക്ക് പ്രവൃത്തികൾ ചെയ്യാൻ ഊർജം ഗ്ലൂക്കോസ് നൽകുന്നു. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളിലെ ഹോർമോൺ ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ പേശികളിലേക്ക് കടത്തിവിടുന്നത്. 90 മുതൽ 95% വരെ ഗ്ലൂക്കോസും പേശികളാണ് ഉപയോഗിക്കുന്നത്. ഓരോ പേശികളുടെയും സംഭരണശേഷി 2% മാത്രമാണ്. ഗ്ലൂക്കോസ് ഊർജമായി മാറുന്ന മുറയ്ക്ക് ഇൻസുലിൻ ഗ്ലൂക്കോസിനെ പേശികളിലേക്ക് കടത്തിവിടും. പക്ഷേ പേശികളിൽ സംഭരിച്ച ഗ്ലൂക്കോസ് ഊർജമാകാതെ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിലോ? രക്തത്തിൽ എത്ര തന്നെ ഇൻസുലിൻ ഉണ്ടായിട്ടും കാര്യമില്ല. പേശികളിലേക്ക് രക്തത്തിൽ നിന്നും ഗ്ലൂക്കോസ് പിന്നെ കയറില്ല. ഉള്ള ഇൻസുലിന് തന്നെ പണിയില്ലാത്തപ്പോൾ പാൻക്രിയാസ് ഇൻസുലിൻ നിർമ്മാണം നിർത്തി തുടങ്ങും. ബീറ്റാ കോശങ്ങൾ മടിപിടിച്ചുറങ്ങും, കാലക്രമത്തിൽ നശിക്കും. ഇത്തരത്തിൽ 80% ബീറ്റാ കോശങ്ങൾ പ്രവർത്തനരഹിതമാകുമ്പോൾ പ്രമേഹം വരുന്നു. പക്ഷേ പേശികളിൽ ഗ്ലൂക്കോസിന് കയറിപ്പോകാൻ ഇടം ലഭിച്ചാൽ രക്തത്തിൽ ഗ്ലൂക്കോസ് അധികരിക്കില്ല. കോശങ്ങൾ ഗ്ലൂക്കോസിന്റെ സിഗ്നൽ അവഗണിക്കുന്ന പ്രമേഹത്തിന്റെ മൂലകാരണങ്ങളിലൊന്നായ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരില്ല. ഗ്ലൂക്കോസിനെ ഊർജമാക്കി മാറ്റാൻ ഒറ്റ മരുന്നേ ഭൂമിയിൽ നിലവിലുള്ളൂ, അതാണ് വ്യായാമം. ഗുളിക കഴിച്ചോ കുത്തിവച്ചോ രക്തത്തിൽ ഇൻസുലിൻ എത്തിയാലും പേശികളിൽ സ്ഥലമൊഴിവില്ലെങ്കിൽ എന്തു ഫലം? ഇതാണ് പ്രമേഹ ചികിത്സയിൽ വ്യായാമത്തിന്റെ പ്രാധാന്യം. വ്യായാമം ഒഴിവാക്കിയ ജീവിതം പ്രമേഹരോഗി ചിന്തിക്കുക പോലും അരുത് എന്നുകരുതി രാവിലെ നടക്കാനിറങ്ങിയാലോ? പ്രമേഹരോഗിക്ക് നടത്തമല്ല വേണ്ടത്, കാരണമുണ്ട്. പേശികൾക്കകത്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫറ്റേസ് എന്നൊരു എൻസൈം ഇല്ല. അതിനാൽ ഒരിക്കൽ പേശിക്കകത്ത് കയറിയ ഗ്ലൂക്കോസിനെ ഊർജമാക്കാൻ ആ പേശിക്കു മാത്രമേ കഴിയൂ. നടക്കുമ്പോൾ കാൽവണ്ണയിലെ പേശികളിലെ ഗ്ലൂക്കോസ് ഊർജമാകും. പകരം കരളിൽ നിന്ന് ഗ്ലൂക്കോസ് രക്തത്തിലൂടെ കാൽവണ്ണയിലെ പേശികളിൽ കയറും. മറ്റെല്ലാ പേശികളിലെയും ഗ്ലൂക്കോസ് അവിടങ്ങളിൽ അനങ്ങാതെയിരിക്കും. നടത്തത്തെ വ്യായാമം എന്ന് വിളിക്കാമെങ്കിൽ കൈയും കാലും മാത്രം നനയ്ക്കുന്നതിനെ കുളി എന്ന് വിളിക്കാം. എല്ലാ പേശികളും ഉൾപ്പെടുന്ന വ്യായാമത്തിനു മാത്രമേ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകിടക്കുന്ന കൊഴുപ്പിനെ നീക്കി പാൻക്രിയാസ് അടക്കം എല്ലാ അവയവങ്ങളിലേക്കുമുള്ള രക്തയോട്ടം കൂട്ടാൻ കഴിയൂ. അവയവങ്ങളുടെ പരിപാലനത്തിന് എല്ലാ പേശികളും ഉൾപ്പെടുന്ന വ്യായാമം തന്നെ ചെയ്യണം, നടത്തം പോരാ. എന്താണ് മധുരം? തേനും പഴങ്ങളും ദഹനശേഷം ഫ്രക്ടോസാകും. അരി, ഗോതമ്പ് തുടങ്ങിയവ ഗ്ലൂക്കോസും, മധുരം ഗ്ലൂക്കോസിനോ ഫ്രക്ടോസിനോ? സംശയമെങ്കിൽ ഗ്ലൂക്കോസും പഞ്ചസാരയും വെവ്വേറെ കലക്കി രുചിച്ചു നോക്കുക. പഞ്ചസാര 50% ഗ്ലൂക്കോസ്, 50% ഫ്രക്ടോസുമാണ്. പഞ്ചസാര ലായനിക്ക് മധുരം വരുത്തിയത് ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വെറും 19 ആണ്. ഗ്ലൂക്കോസിന്റേത് 100ഉം, അതായത് 100 ഗ്രാം അരിയോ കിഴങ്ങോ ഗോതമ്പോ കഴിക്കുമ്പോൾ രക്തത്തിലെത്തുന്ന ഊർജത്തിന് തുല്യമാകണമെങ്കിൽ 500 ഗ്രാം പഴങ്ങൾ കഴിക്കണം. ഇതാണ് വസ്തുതയെന്നിരിക്കെ പ്രമേഹരോഗി മധുരം ഒഴിവാക്കുന്നത് എന്തിനാണ്? മധുരം ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസും പ്രമേഹവുമായി ഒരു ബന്ധവുമില്ല. വേവിക്കാത്ത പച്ചക്കറികളിലും പഴങ്ങളിലും ധാരാളമുള്ള ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിനുകളും ഫൈറ്റോകെമിക്കൽസും ചെറുപ്പവും ഓജസ്സുമെല്ലാം നിലനിർത്തുന്നതിൽ പ്രധാനമാണ്. മധുരം ഒഴിവാക്കിയതല്ലേ പ്രമേഹരോഗിയുടെ ജീവിതം നരകമാക്കിയത്?